പാഠം 8 സഭ പ്രവാചക ജനം. ഇസ്രായേലിലെ ശക്തനായ ഒരു പ്രവാചകനായിരുന്നു ജെറമിയ. ജെറമിയയുടെ വിളി ഇപ്രകാരമായിരുന്നു. കർത്താവ് ജെറമിയയോട് അരുൾ ചെയ്തു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പോൾ ജെറമിയ പറഞ്ഞു, ദൈവമായ കർത്താവെ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാടവമില്ല. കർത്താവ് ജെറമിയയോട് അരുൾ ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. ഞാൻ കൽപ്പിക്കുന്നതെന്തും നീ സംസാരിക്കണം. നീ അവരെ ഭയപ്പെടേണ്ട. നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. കർത്താവാണിത് പറയുന്നത്. അനന്തരം കർത്താവ് കൈനീട്ടി ജെറമിയയുടെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുൾ ചെയ്തു, ഇതാ എന്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. ഇസ്രായേലിനെ തന്റെ സ്വന്തം ജനമായി രൂപപ്പെടുത്താനും അവരെ തന്റെ ഹിതമറിയിക്കുവാനും അതനുസരിച്ച് അവരെ നയിക്കുവാനുമായി കാലാകാലങ്ങളിൽ ദൈവം പ്രവാചകന്മാരെ തിരഞ്ഞെടുത്തു നൽകിയിരുന്നു. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ മോശ, ജോഷുവ തുടങ്ങിയ നേതാക്കന്മാരെല്ലാം ഈ പ്രവാചക ദൗത്യം നിർവഹിച്ചിരുന്നതായി കാണാം. ഏശയ്യ, ജെറമിയ, എസക്കിയേൽ, ആമോസ്, ഹോസിയ തുടങ്ങി നിരവധി പ്രവാചകന്മാരെ ദൈവം ഇസ്രായേലിനു നൽകി. പ്രവാചകന്റെ പ്രത്യേകതകൾ. ദൈവത്തിന്റെ ഹിതം ജനങ്ങളെ അറിയിക്കുന്നവനാണ് പ്രവാചകൻ. ദൈവത്തിനു വേണ്ടി അവൻ സംസാരിക്കുന്നു. ദൈവഹിതം സ്വജീവിതത്തിൽ പ്രായോഗികമാക്കി സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു. ദൈവഹിതം അറിയാനും സാക്ഷ്യപ്പെടുത്താനും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനും നിയോഗിക്കപ്പെട്ടവനും എന്ന നിലയിൽ പ്രവാചകന്റെ ജീവിതം എപ്പോഴും ആനന്ദകരമായിരിക്കുകയില്ല. തെറ്റുകൾക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ തിരസ്കരണങ്ങളും പീഡനങ്ങളും ജീവഹാനി തന്നെയും അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. എങ്കിലും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവനാകിയാൽ ഒന്നിലും പതരാതെ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ പ്രവാചകൻ വളരെയേറെ ശ്രദ്ധിക്കുന്നു. രാജകൊട്ടാരങ്ങളിലേക്ക് ധൈര്യപൂർവ്വം കടന്നു ചെന്ന് തെറ്റ് ചൂണ്ടിക്കാണിക്കുവാനുള്ള ധൈര്യം പഴയ നിയമത്തിലെ പ്രവാചകന്മാർക്കുണ്ടായിരുന്നു. സഭാമക്കളുടെ പ്രവാചക ദൗത്യം. പന്തക്കുസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ശിഷ്യ സമൂഹം വിവിധ ഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. വിവിധ ദേശങ്ങളിൽ നിന്നുമായി ജെറുസലേമിൽ അന്നുണ്ടായിരുന്നവരെല്ലാം ഇതുകണ്ട് അത്ഭുതപ്പെട്ടു. ആദിമ ക്രൈസ്തവ സമൂഹം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചപ്പോൾ പ്രവാചക ജനമായി മാറി. മാമോദീസായിലൂടെയും തൈലാഭിഷേകത്തിലൂടെയും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന സഭാമക്കളും പ്രവാചക ജനമായി തീരുന്നു. ദൈവാത്മാവിനാൽ അഭിഷിക്തരും നയിക്കപ്പെടുന്നവരുമാണ് പ്രവാചക ജനം. ഈശോ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയാ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ആത്മാവിനെ സ്വീകരിച്ച് പ്രവാചക ജനമായി തീരുന്ന സഭാമക്കളുടെ ദൗത്യം മിശിഹായുടെ സാക്ഷികളാവുക എന്നതാണ്. ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശവും. ഈശോ തന്റെ ശിഷ്യരോട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. അവിടുന്ന് വീണ്ടും പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. ഉപ്പിന്റെ ഉറകെട്ടുപോകാതെയും പ്രകാശം അണഞ്ഞു പോകാതെയും സൂക്ഷിക്കാൻ അവിടുന്ന് മുന്നറിയിപ്പ് നൽകി. ഉപ്പ് ഭക്ഷ്യവസ്തുക്കൾ അഴുകിപ്പോകാതെ സൂക്ഷിക്കുന്നു, രുചി വർദ്ധിപ്പിക്കുന്നു, സമൂഹത്തിലെ തിന്മകളെ അകറ്റാനും ആത്മാവിലുള്ള ജീവിതത്തിന്റെ രുചി പകരാനുമുള്ള പ്രവാചക ദൗത്യമാണ് സഭയിൽ നമുക്ക് ഓരോരുത്തർക്കുമുള്ളത്. സഭാമക്കൾ എവിടെയായിരുന്നാലും മാതൃകാപരമായ ജീവിതത്തിലൂടെയും വചനപ്രഘോഷണത്തിലൂടെയും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ധാർമ്മികാധപതനം, കാപട്യം, വഞ്ചന തുടങ്ങിയ തിന്മകൾക്കടിപ്പെട്ട് അന്ധകാരത്തിലായിരിക്കുന്ന മനുഷ്യർക്ക് ഈശോയുടെ പ്രകാശം പകരാൻ കടപ്പെട്ട പ്രവാചകരാണ് ക്രൈസ്തവർ. സ്വർഗരാജ്യത്തിൻ്റെ പുളിമാവ്. സ്വർഗരാജ്യത്തിൻ്റെ പുളിമാവായി ലോകത്തിൽ വ്യാപരിക്കേണ്ട സഭ പ്രവാചകന്മാരെ പോലെ ദൈവഹിതത്തിനും ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾക്കും സാക്ഷ്യം വഹിക്കണം. അല്പം പുളിമാവ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുന്നു. അതുപോലെ സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നിസ്വാർത്ഥതയുടെയും സാക്ഷികളായി ജീവിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ദൈവരാജ്യം വളർത്താൻ ഈശോ നിക്ഷേപിച്ച പുളിമാവാണ് ക്രൈസ്തവർ. സത്യത്തിന് സാക്ഷ്യം വഹിക്കുക. ഈശോ പറഞ്ഞു, സത്യത്തിന് സാക്ഷ്യം നൽകാൻ വേണ്ടിയാണ് ഞാൻ ലോകത്തിലേക്ക് വന്നത്. ഈശോയുടെ വചനങ്ങളും പ്രവൃത്തികളും ഇതു തെളിയിക്കുകയും ചെയ്തു. ഈശോയെപ്പോലെ ഈ ലോകത്തിൽ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ പ്രവാചക ദൗത്യം നമ്മെ കടപ്പെടുത്തുന്നു. അസത്യത്തിനും അനീതിക്കുമെതിരെ പടപൊരുതി സത്യത്തിനും നീതിക്കും സ്നേഹത്തിനും സാക്ഷ്യം വഹിച്ച് ലോകമനസാക്ഷിയായി സഭ മാറണം. ഇതാണ് സഭയുടെ പ്രവാചക ദൗത്യം. തിന്മയ്ക്കെതിരെ ശബ്ദമുയർത്തിയതിൻ്റെ പേരിൽ തലവെട്ടപ്പെട്ടവനാണ് സ്നാപക യോഹന്നാൻ. വിശുദ്ധ തോമസ് മൂറിനെ പോലെയുള്ള അനേകം വിശുദ്ധാത്മാക്കൾ പ്രവാചക സഭയുടെ അരുമ സന്താനങ്ങളാണ്. അൽമായരും പ്രവാചക ദൗത്യവും. വൈദികരും സന്യസ്തരുമായ സമർപ്പിതരെ പോലെ തന്നെ അൽമായരും പ്രവാചക ദൗത്യമുള്ളവരാണ്. മാമോദീസ സ്വീകരിച്ച് സഭാമക്കളായി തീരുന്ന ഓരോ വ്യക്തിക്കും ലഭിക്കുന്ന പ്രത്യേക വിളിയാണ് പ്രവാചക ദൗത്യം. ഏറ്റവും വലിയ പ്രവാചകനായ ഈശോ തൻ്റെ പ്രവാചക ദൗത്യം അവിടുത്തെ രണ്ടാമത്തെ ആഗമനം വരെ തുടരാൻ സഭയെ നിയോഗിച്ചു. ഈശോയുടെ സാക്ഷികളും പ്രവാചകരുമാകാനുള്ള കൃപയും ഓരോ അൽമായനും ലഭിച്ചിരിക്കുന്നു. കൂദാശകളുടെ സ്വീകരണം വഴി ശക്തി പ്രാപിച്ചും വിശ്വാസപ്രേരിതമായ ജീവിതം നയിച്ചുകൊണ്ടുള്ള മാതൃകയാലും വചനത്താലും സുവിശേഷം പ്രചരിപ്പിച്ചുമാണ് അൽമായർ തങ്ങളുടെ പ്രവാചക ദൗത്യം പ്രധാനമായും നിർവഹിക്കേണ്ടത്. അൽമായരുടെ പ്രവാചക ദൗത്യത്തെ സംബന്ധിച്ചിടത്തോളം കുടുംബജീവിതവും വലിയ പ്രാധാന്യമർഹിക്കുന്നു. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ തമ്മിലും മക്കളുടെ മുൻപിലും സമൂഹത്തിലും വിശ്വാസത്തിൻ്റെയും മിശിഹായുടെ സ്നേഹത്തിൻ്റെയും സാക്ഷികളാവുക എന്നതാണ് അവരുടെ ദൗത്യം. സഭയുടെ പ്രവാചക ദൗത്യത്തിൽ പങ്കുചേരാൻ ക്രൈസ്തവരായ നാം എല്ലാവരും ബാധ്യസ്ഥരാണ്. ഇന്നത്തെ ലോകത്തിൻ്റെ സാഹചര്യത്തിൽ ദൈവാത്മാവിനാൽ ശക്തിപ്പെട്ട് പ്രവാചക ദൗത്യം നിർവഹിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവവചനം വായിക്കാം, ധ്യാനിക്കാം. യേശയ്യ 6:1-13 വരെയുള്ള വാക്യങ്ങൾ. ഓർമ്മിക്കാൻ ഒരു തിരുവചനം. മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. മത്തായി 5:16. നമുക്ക് പ്രാർത്ഥിക്കാം. തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി പ്രവാചകന്മാരെയും നേതാക്കളെയും നൽകിയ ദൈവമേ, ഏലിയായുടെ തീക്ഷ്ണതയോടും മോശയുടെ ധൈര്യത്തോടും കൂടി ജീവിതകാലം മുഴുവൻ അങ്ങേക്ക് സാക്ഷികളാകാൻ ഞങ്ങളെ സഹായിക്കണമേ. എന്റെ തീരുമാനം. എന്തെല്ലാം പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വന്നാലും ഞാൻ അസത്യം പറയില്ല. സഭയോടൊത്ത് ചിന്തിക്കാം. മിശിഹായ്ക്ക് സജീവമായ സാക്ഷ്യം വഹിച്ചുകൊണ്ടും പ്രത്യേകമായി വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ജീവിതം നയിച്ചുകൊണ്ടും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന സ്തുതിയുടെ ബലികൾ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടും ദൈവജനം മിശിഹായുടെ പ്രവാചക ദൗത്യത്തിൽ പങ്കുചേരുന്നു. തിരുസഭ 12. മാതൃസഭയെ അറിയാൻ പേർഷ്യൻ പാർത്രിയാർ കീർസിനാൽ നിയമിതരായവരിൽ അവസാനത്തെ മെത്രാപ്പൊലീത്തയായിരുന്ന മാർ അബ്രാഹം 1597 കാലം ചെയ്തു. തുടർന്ന് മാർത്തോമാ നസ്രാണികളുടെ മേൽ ലത്തീൻ ഭരണം ആരംഭിക്കുകയും ആദ്യത്തെ മെത്രാനായി ഈശോസഭാ വൈദികനായിരുന്ന ഫ്രാൻസിസ് റോസ് എസ്റ്റിയെ നിയമിക്കുകയും ചെയ്തു. സഭ എന്നാൽ ലത്തീൻ റീത്ത് അനുസരിക്കുന്ന വിശ്വാസികളുടെ സമൂഹം മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ച പാശ്ചാത്യ മിഷനറിമാർ മാർത്തോമാ നസ്രാണികളുടെ ആചാരാനുഷ്ഠാനങ്ങളെ തെറ്റായി കരുതി. എങ്ങനെയെങ്കിലും ഈ സമൂഹത്തെ രക്ഷിക്കണമെന്ന ചിന്തയോടെ മാർത്തോമാ നസ്രാണികൾക്ക് അപരിചിതമായ ലത്തീൻ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടപ്പിലാക്കാൻ അവർ ശ്രമിച്ചു. സാർവത്രിക സഭയോളം തന്നെ പഴമയും പാരമ്പര്യവുമുള്ള മാർത്തോമാ നസ്രാണികളുടെ വിശ്വാസ ജീവിതത്തെ മാറ്റിക്കുറിച്ച അവസരമായിരുന്നു ലത്തീൻ ഭരണകാലം.